ഫാദർ ലിജോ വർഗീസ് പതിപ്പറമ്പൻ എഴുതുന്ന ലേഖനം നിസ്വന്റെ ചോദ്യം കേട്ട പയ്യൻ. തൃശൂർ അതിരൂപതയുടെ കീഴിലുള്ള നെസ്റ്റ് ഡി അഡിക്ഷൻ സെന്ററിൽ ഞാൻ നഴ്സായി ചെയ്തിരുന്ന സമയം. വയസ്സ് 31 ആയതിനാൽ വിവാഹം കഴിക്കാൻ വീട്ടിൽ നിന്ന് നിർബന്ധിച്ചുകൊണ്ടിരുന്നു. വിവാഹത്തെക്കുറിച്ചുള്ള ചിന്തയോടെ ഒരു ധ്യാനത്തിനായി പോയി. നഴ്സുമാർക്കുള്ള ധ്യാനമായിരുന്നത് ദേവാലയത്തിലെ തൂണിനടുത്തൊരു പെൺകുട്ടിയെ കാണും, അവളോട് വിവാഹ അഭ്യർത്ഥന നടത്താം എന്നുപോലും ഭാവനയിൽ കണ്ടിരുന്നു. എന്നാൽ അങ്ങനെയൊരു പെൺകുട്ടിയെ ധ്യാനത്തിനിടെ കണ്ടതേയില്ല. അതിനു പകരം മറ്റൊന്നും സംഭവിച്ചു. ഞാൻ കൗൺസിലിംഗിനായി പോയതൊരു സിസ്റ്ററിന്റെ അടുത്താണ്. വീട്ടിലെ പശ്ചാത്തലവും എന്റെ ചുരുക്കം വിവരങ്ങളുമെല്ലാം പങ്കുവച്ചതോടൊപ്പം വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെന്നും പറഞ്ഞു. എന്നാൽ സിസ്റ്റർ ചോദിച്ചത് വേറെന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്നാണ്. വൈദികനാകാൻ മുമ്പ് ചിന്തിച്ചിരുന്നുവെന്നായിരുന്നു എന്റെ മറുപടി. അതേ തുടർന്ന് വൈദിക ദൈവവിളിയെക്കുറിച്ചുള്ള ചിന്തയുമായി ആ ധ്യാനം കഴിഞ്ഞു മടങ്ങി. അമ്മാമ്മ ചൊല്ലിത്തന്നത്. പള്ളിയും അനുബന്ധ കാര്യങ്ങളുമായി ജീവിച്ചിരുന്നവരായിരുന്നു എന്റെ കുടുംബാംഗങ്ങൾ. അപ്പാപ്പൻ കപ്പ്യാരായിരുന്നു. അമ്മാമ്മയാകട്ടെ ഒരു ഭക്ത സ്ത്രീയും. അമ്മാമ്മ പറയുന്നത് ഏറ്റുചൊല്ലുന്നതായിരുന്നു കുട്ടിക്കാലത്തെ എന്റെ പ്രാർത്ഥനാ രീതി. എന്നും സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് അമ്മാമ്മ ചൊല്ലിത്തരുന്നൊരു പ്രാർത്ഥനയുണ്ട്. എല്ലാ കാര്യങ്ങളും നന്നായി പഠിക്കാൻ പറ്റണേ, കുറുമ്പ് കാണിക്കാൻ തോന്നരുതേ, അപ്പനെയും അമ്മയെയും ഒക്കെ നന്നായി നോക്കണേ, പഠിച്ചു പഠിച്ച് അച്ഛനാക്കണേ. ഞാൻ അതെല്ലാം അതേപടി ഏറ്റുപറയും. കാലം മുന്നോട്ടു പോയി. ഞാൻ തനിയെ പ്രാർത്ഥിക്കാൻ പഠിച്ചു. സാവധാനം അമ്മാമ്മ പഠിപ്പിച്ചു തന്ന പ്രാർത്ഥനയെല്ലാം മാറി. കാലം കഴിയും തോറും വീട്ടിലെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ള ചിന്ത എന്നെ മതിച്ചു. എങ്ങനെയെങ്കിലും ഒരു ജോലി ചെയ്ത് അപ്പനെ സഹായിക്കണമെന്നായിരുന്നു മനസ്സിൽ. അതിനിടയിൽ മെച്ചപ്പെട്ട മാർക്കോടെ 10ാം ക്ലാസ് വിജയിച്ചു. സയൻസ് വിഭാഗത്തിൽ +2 പ്രവേശനവും കിട്ടി. അതിനാൽ തന്നെ പിന്നെ എങ്ങനെയെങ്കിലും +2 പൂർത്തിയാക്കുക, അത് കഴിഞ്ഞാൽ ഉടനെ എന്തെങ്കിലും ജോലി എന്നതായിരുന്നു ചിന്ത. ചിന്തിച്ചതുപോലെ +2 കഴിഞ്ഞപ്പോൾ അന്നത്തെ ഞങ്ങളുടെ വികാരി അച്ഛനായിരുന്ന ഫാദർ ജേക്കബ് മലയാറ്റി SDB വഴി ഒരു ഫോട്ടോസ്റ്റാറ്റ് കടയിൽ ജോലി കിട്ടി. 800 രൂപയായിരുന്നു ആദ്യ ശമ്പളം. അച്ഛനത് നൽകാമെന്ന് കരുതിയെങ്കിലും അച്ഛനത് വാങ്ങിയില്ല. പകരം ആ തുക വീട്ടിൽ നൽകാൻ പറഞ്ഞയച്ചു. ഒരു വരുമാനം കണ്ടെത്തിയ സന്തോഷത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അല്പം കൂടി പഠിച്ചിരുന്നെങ്കിൽ കൂടുതൽ നല്ല ജോലി ലഭിക്കുമായിരുന്നു എന്ന് തോന്നി. പക്ഷേ സ്വയം പണം കണ്ടെത്തി ട്യൂഷന് പോയി പഠിക്കണമെന്നായിരുന്നു ആഗ്രഹം. അങ്ങനെയിരിക്കെയാണ് ചേർന്ന ഒരു ഓഫർ വരുന്നത്. മാർക്കറ്റിലെ പയ്യൻ. തൃശൂർ ശക്തൻ ബസ് സ്റ്റാൻഡിനോടനുബന്ധിച്ചുള്ള പച്ചക്കറി മാർക്കറ്റിൽ ഒരു ചായക്കടയിൽ ജോലി ചെയ്യാം. രാവിലെ 5:30 ആകുമ്പോൾ ജോലിക്കെത്തിയാൽ ഏതാണ്ട് 11 മണിയോടെ ജോലി കഴിയും. പിന്നെ ട്യൂഷന് പോകാം. മാത്രവുമല്ല ജോലിക്കുള്ള പ്രതിഫലമായി പണവും രാവിലത്തെ ഭക്ഷണവും കിട്ടും. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ ചായക്കടയിലെ ജോലി സ്വീകരിക്കാനുള്ള താല്പര്യക്കുറവും മാറി. അങ്ങനെ അവിടെ ജോലി തുടങ്ങി. ജോലിയുടെ ഭാഗമായി പച്ചക്കറിക്കടകളിൽ ചായ കൊണ്ടുപോയി കൊടുക്കണം. അല്പനേരം കഴിഞ്ഞ് ഗ്ലാസുകൾ തിരിച്ചെടുക്കണം. അങ്ങനെ ആ കടകളിലുള്ളവരെയെല്ലാം പരിചയമായി. സേവിയേട്ടൻ എന്ന എൻ്റെ കടയുടമയോടുള്ള താല്പര്യവും കൂടിയായതോടെ എൻ്റെ വീട്ടിലേക്ക് വേണ്ട പച്ചക്കറികൾ അവർ സൗജന്യമായി തരാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെ ഒരു കടയുടമ എന്നോട് ചോദിച്ചു, കടയിൽ പച്ചക്കറി എടുത്തു കൊടുക്കാൻ നിൽക്കാമോ? ചിന്തിച്ചപ്പോൾ അത് കുറച്ചുകൂടി മെച്ചമുള്ള ജോലിയാണെന്ന് തോന്നിയതിനാൽ സ്വീകരിച്ചു. തുടർന്ന് വത്സൻ എന്ന ചേട്ടൻ അദ്ദേഹത്തിൻ്റെ കടയിൽ കണക്കുകൾ എഴുതുന്ന റൈറ്ററായി എന്നെ എടുത്തു. അദ്ദേഹവും ഏറെ സഹായിച്ചു. നിസ്വന്റെ ചോദ്യം. തുടർന്നാണ് തൃശൂർ അതിരൂപതയുടെ ഫാമിലി അപ്പസ്തോലേറ്റ് സെന്ററിൽ ജോലിക്കായി പോയത്. ആ സമയത്ത് ലൈബ്രറിയിൽ നിന്ന് ദൈവത്തിന്റെ നിസ്വൻ എന്ന നോവൽ വായിക്കാനെടുത്തു. വിശുദ്ധ ഫ്രാൻസിസ് അസ്സിസിയുടെ യഥാർത്ഥ ജീവിതത്തെ ആധാരമാക്കിയുള്ള ഒരു നോവൽ. വാസ്തവത്തിൽ ഒരു മനുഷ്യൻ ഇങ്ങനെയൊക്കെ ആകാൻ കഴിയുമോ എന്ന ചിന്തയായിരുന്നു അത് വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ. ആ പുസ്തകം അത്രമാത്രം സ്വാധീനിച്ചതിനാൽ വീണ്ടും അതുതന്നെ ലൈബ്രറിയിൽ നിന്നെടുത്തു. അപ്പോഴെല്ലാം മനസ്സിൽ വിശുദ്ധ ഫ്രാൻസിസ് ചോദിക്കുന്നത് പോലെ, നിനക്കും ഇത് കഴിയുമോ? അപ്പോൾ ഞാൻ ഇങ്ങനെ മനസ്സിൽ പറയും, എനിക്ക് കഴിയില്ല. ഫ്രാൻസിസ്, നീ ഫ്രാൻസിസാണ്, ഞാൻ വെറും ലിജോയല്ലേ. ഇങ്ങനെ പറയുമെങ്കിലും ഫ്രാൻസിസിനെ പോലെയൊരു സമർപ്പിത ജീവിതം വേണമെന്ന ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. എങ്കിലും വ്യക്തമായൊരു തീരുമാനമൊന്നും ഉണ്ടായില്ല. ഇങ്ങനെയൊക്കെയാണെന്നിരിക്കലും നമ്മുടെ ദൈവവിളി മനസ്സിലാക്കാനും സ്വീകരിക്കാനും നമ്മെ സഹായിക്കാൻ ദൈവം പലരെയും നിയോഗിക്കുമല്ലോ. അങ്ങനെ ചിലർ എൻ്റെ ജീവിതത്തിലും എത്തി. സിസ്റ്റർ ജെസിൽ നെടുമുറ്റത്തിൽ CSC ആയിരുന്നു അതിലൊരാൾ. പ്രാർത്ഥനയും ത്യാഗവും സ്നേഹവും കരുതലും വഴി എന്നെ തമ്പുരാന്റെ ബലിപീഠത്തിലേക്ക് നയിച്ചതിൽ സിസ്റ്ററിൻ്റെയും കുടുംബത്തിൻ്റെയും പിന്തുണ വലുതായിരുന്നു. ഹോമിയോ ഡോക്ടറായ സിസ്റ്റർ ലീമ FCCയും മറക്കാനാവാത്ത സ്വാധീനം ചെലുത്തിയ വ്യക്തിയാണ്. ഫാമിലി അപ്പസ്തോലേറ്റ് ഓഫീസിൽ ജോലി ചെയ്യവേ ഒരിക്കൽ സിസ്റ്ററെ സന്ദർശിച്ചപ്പോൾ പ്രാർത്ഥിച്ച് ബൈബിൾ തുറക്കാൻ പറഞ്ഞു. അന്ന് എനിക്ക് യെശയ്യായുടെ ഗ്രന്ഥം 6ാം അധ്യായമാണ് ലഭിച്ചത്. 8ാം വചനം എന്നിൽ ആഴത്തിൽ പതിഞ്ഞു. ആരെയാണ് ഞാൻ അയക്കുക? ആരാണ് നമുക്ക് വേണ്ടി പോകുക? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ, എന്നെ അയച്ചാലും. അന്ന് സിസ്റ്റർ എനിക്കായി പ്രാർത്ഥിച്ചാണ് മടക്കി അയച്ചത്. എങ്കിലും വീട്ടിലെ കാര്യം ഓർത്തപ്പോൾ ഞാൻ മുന്നോട്ട് പോയില്ല. മെയിൽ നേഴ്സ്. അങ്ങനെയിരിക്കെ എനിക്ക് വലിയ താങ്ങായിരുന്ന ഫാമിലി അപ്പോസ്തലിക് ഡയറക്ടർ ഫാദർ ജോൺസൺ അന്തിക്കാടൻ മാറി ഫാദർ വർഗീസ് കുത്തൂർ വന്നു. വർഗീസ് അച്ഛനും എന്നെ വളരെയേറെ പിന്തുണച്ചു. മെയിൽ നേഴ്സുമാർക്ക് നല്ല ജോലി സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് എന്നെ നഴ്സിംഗ് പഠനത്തിന് അയച്ചത് അദ്ദേഹമാണ്. അങ്ങനെ പുതിയ സാധ്യത തുറന്നു കിട്ടി. അച്ഛന്റെ കരുതലിലായിരുന്നു പഠനം. ആദ്യം ചെന്നൈയിൽ ജോലി ചെയ്ത ശേഷം കുറച്ചുനാൾ തൃശൂർ ചേറൂരിലുള്ള നെസ്റ്റ് ഡി അഡിക്ഷൻ സെന്ററിലായിരുന്നു ജോലി. എന്റെ ഭാവിയെക്കുറിച്ച് തീരുമാനമെടുക്കുന്നതിനായി അവിടെ ചാപ്പലിലിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെയാണ് ധ്യാനത്തിന് പോകുന്നത്. തുടക്കത്തിൽ പറഞ്ഞതുപോലെ വിവാഹ ജീവിതത്തെക്കുറിച്ചുള്ള ചിന്തകളോടെയാണ് ധ്യാനത്തിന് പോയത്. ഈശോ അത് മറന്നില്ല. അമ്മാമ്മയുടെ പ്രാർത്ഥനാ നിയോഗം ഞാൻ മറന്നുപോയെങ്കിലും ഈശോ മറന്നിരുന്നില്ല എന്ന് വ്യക്തമാക്കുന്ന ചിന്തകളുമായാണ് ആ ധ്യാനത്തിൽ നിന്നുള്ള മടക്കം. വൈദിക ദൈവവിളി സ്വീകരിക്കുന്നതിനായി അപ്പോൾ എൻ്റെ മനസ്സിൽ രണ്ട് വ്യവസ്ഥകളാണ് ഉണ്ടായിരുന്നത്. കുടുംബത്തിന് സ്വന്തം വീട് വേണം, വീട്ടുകാര്യങ്ങൾ നോക്കി നടത്താൻ അനുജന് സാധിക്കണം. ഈ രണ്ടാവശ്യങ്ങളും താമസിയാതെ നിറവേറി സ്വന്തമായി വീട് ലഭിച്ചു. അനുജന് വിദേശത്ത് ജോലിയുമായി. അതോടെ എനിക്ക് വൈദികനാകുന്നതിനുള്ള സാധ്യത തെളിഞ്ഞു. ആദ്യം അനുജൻ ലിൻഡോയോടാണ് ഇക്കാര്യം പറഞ്ഞത്. അവൻ പൂർണ്ണ പിന്തുണ തന്നു. ശേഷം അപ്പനും അമ്മയും അനുജത്തിയും എല്ലാം അടങ്ങുന്ന കുടുംബത്തോടും കാര്യം അവതരിപ്പിച്ചു. എന്നെക്കുറിച്ചുള്ള അവരുടെ സ്വപ്നം മറ്റൊന്നായിരുന്നെങ്കിലും ആരും എതിർത്തില്ല. എന്റെ ആഗ്രഹത്തിനൊപ്പം നിന്നു. എനിക്ക് ലഭിച്ച ദൈവവിളിയെ സംബന്ധിച്ച് പറയുമ്പോൾ 1 കൊരിന്ത്യോസ് 1:26-29 വചനങ്ങളാണ് ഓർമ്മ വരിക. സഹോദരരെ, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ദൈവവിളിയെപ്പറ്റി തന്നെ ചിന്തിക്കുവിൻ. ലൗകിക മാനദണ്ഡമനുസരിച്ച് നിങ്ങളിൽ ബുദ്ധിമാന്മാർ അധികമില്ല, ശക്തരും കുലീനരും അധികമില്ല. എങ്കിലും വിജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ലോകദൃഷ്ടിയിൽ ഭോഷന്മാരായവരെ ദൈവം തിരഞ്ഞെടുത്തു. ശക്തമായവയെ ലജ്ജിപ്പിക്കാൻ ലോകദൃഷ്ടിയിൽ അശക്തമായവയെയും നിലവിലുള്ളവയെ നശിപ്പിക്കാൻ വേണ്ടി ലോകദൃഷ്ടിയാ നിസ്സാരങ്ങളായവയെയും അവഗണിക്കപ്പെട്ടവയെയും ഇല്ലായ്മയെ തന്നെയും ദൈവം തിരഞ്ഞെടുത്തു. അതിന്റെ കാരണവും തുടർന്നുള്ള വചനത്തിൽ പറയുന്നു, ദൈവസന്നിധിയിൽ ആരും അഹങ്കരിക്കാതിരിക്കാനാണ് അവിടെ ഇങ്ങനെ ചെയ്തത്. അങ്ങനെ കർത്താവിൻ്റെ തിരഞ്ഞെടുപ്പ് മുഖാന്തരം 31-ാം വയസ്സിൽ ഞാൻ വൈദിക വിദ്യാർത്ഥിയായി. 2024 ഏപ്രിൽ 10 രാമനാഥപുരം രൂപതാധ്യക്ഷന്മാർ പോൾ ആലപ്പാട്ടിൽ നിന്ന് പൗരോഹിത്യം സ്വീകരിച്ചു. ഇന്ന് വൈദികനായി ജീവിക്കുമ്പോൾ തിരുപ്പട്ട സ്വീകരണ ദിനത്തിൽ പറഞ്ഞ തിരുവചനം ആവർത്തിക്കാനാണ് എനിക്കിഷ്ടം. അഭികാമ്യമായ ധാനമാണ് എനിക്ക് അളന്നു കിട്ടിയിരിക്കുന്നത്. വിശിഷ്ടമായ അവകാശം എനിക്ക് ലഭിച്ചിരിക്കുന്നു. സങ്കീർത്തനങ്ങൾ 16:6.